പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ വ്യക്തിത്വവും പ്രബോധനങ്ങളും യേശുവിലൂടെ മനുഷ്യവർഗത്തിന് ലഭിച്ച രക്ഷയും അടുത്തു മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമായും മർക്കോസിൻ്റെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കി പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പര നടത്തുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തെ അടിസ്ഥാനമായി എടുത്ത് മറ്റു സുവിശേഷങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗലീലയിലെ യേശുവിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ പ്രവർത്തനം വലിയൊരു സംഘർഷത്തിലേക്കും നേതാക്കന്മാരുമായുള്ള സംഘട്ടനത്തിലേക്കും നീങ്ങിയതായി നമ്മൾ കണ്ടു. മർക്കോസിൻ്റെ സുവിശേഷം 2-3 അധ്യായങ്ങളിൽ യേശുവും ഫരിസേയ നേതാക്കന്മാരും തമ്മിൽ നടന്ന 5 സംഘർഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 3 നമ്മൾ കണ്ടു കഴിഞ്ഞു. 4 സംഘട്ടനമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത്. ആദ്യമേ ഞാനത് ഭാഗം വായിക്കാം, അതിനുശേഷം അതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ നടത്താം. മർക്കോസ് എഴുതിയ സുവിശേഷം 2 അധ്യായം 23-28 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഒരു സാബത്ത് ദിവസം അവൻ വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ പോവുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. ഫരിസേയർ അവനോട് പറഞ്ഞു, സാബത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ ചോദിച്ചു, ദാവീദും അനുചരന്മാരും കൈവശം ഒന്നുമില്ലാതെ വിശന്നു വലഞ്ഞപ്പോൾ എന്തു ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അബിയാഥാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിനു വേണ്ടിയല്ല. മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. സാബത്തുമായി ബന്ധപ്പെട്ടതാണ് ഈ സംഘട്ടനം. അടുത്ത വിവാദവും സാബത്തുമായി ബന്ധപ്പെട്ട് തന്നെ. സാബത്തിലെ രോഗശാന്തിയാണ് അവസാനത്തേതായ വിവാദ വിഷയം. സാബത്തുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് എന്താണ് സാബത്ത്, സാബത്തിനെ സംബന്ധിച്ച ബൈബിളിലെ പഠനം എന്താണ്, എപ്രകാരമാണ് യേശുവിൻ്റെ കാലത്തെ യഹൂദർ സാബത്ത് ആചരിച്ചിരുന്നത്, എന്താണ് യേശു സാബത്തിനോട് എടുത്ത നിലപാട്, സാബത്തിനെ സംബന്ധിച്ച യേശുവിൻ്റെ നിലപാടും യഹൂദ നേതാക്കന്മാരുടെ നിലപാടും വ്യത്യസ്തമായിരുന്നോ, ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്പം വിശദമായി പഠിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം 10 3 സാബത്ത്. അത് പുറപ്പാട് പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ആദ്യമേ വായിക്കാം. പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിലാണ് 10 രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20 അധ്യായം 8-11 വരെയുള്ള വാക്യങ്ങളിൽ സാബത്തിനെ സംബന്ധിച്ച നിയമം നമ്മൾ വായിക്കും. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7 നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് 6 കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7 വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഇതാണ് സാബത്തിനെ സംബന്ധിച്ച ബൈബിളിലെ ഒരു പ്രമാണം അഥവാ നിയമം. ഈ നിയമം തന്നെ വീണ്ടും നിയമാവർത്തന പുസ്തകം 5 മറ്റൊരു രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതും വായിക്കാം. 5 12-15 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതുപോലെ സാബത്ത് ആചരിക്കുക, വിശുദ്ധമായി കൊണ്ടാടുക. 6 അധ്വാനിക്കുകയും എല്ലാ ജോലികളും നിർവഹിക്കുകയും ചെയ്തുകൊള്ളുക. എന്നാൽ 7 നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് ഒരു ജോലിയും ചെയ്യരുത്. നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മൃഗങ്ങളിലേതെങ്കിലുമോ നിന്റെ പട്ടണത്തിലുള്ള പരദേശിയോ ഒരു ജോലിയും ചെയ്യരുത്. നിന്നെപ്പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കട്ടെ. നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നുവെന്നും ഓർമ്മിക്കുക. അതുകൊണ്ട് സാബത്ത് ദിനം ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. 2 പട്ടികകളിലും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്, സാബത്ത് ആചരിക്കണം, 7 വിശുദ്ധമായി ആചരിക്കണം, അന്ന് ജോലിയൊന്നും ചെയ്യരുത്. ദൈവത്തിന് വിശുദ്ധമായൊരു ദിവസമാണ്, ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച ദിവസമാണ്, അന്ന് വിശ്രമിക്കണം, ജോലി ചെയ്യരുത്. ഇതാണ് മുഖ്യമായ പ്രമാണം. ഈ പ്രമാണത്തിൻ്റെ വിശദീകരണം 2 തരത്തിലാണ് തരുന്നത്. അത് നമുക്ക് സാവകാശം കാണാം. എന്താണോ ഈ വാക്കിൻ്റെ അർത്ഥം, സാബത്ത്, എവിടുന്നാണ് ഈ വാക്ക് വരുന്നത്? വിരമിക്കുക, ജോലിയിൽ നിന്ന് വിരമിക്കുക എന്നാണ് സാബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പൊതുവെ കരുതപ്പെടുന്നു. സാബത്ത് എന്ന വാക്കും ഈ സാബത്തിൻ്റെ പിന്നിലുള്ള ആചരണവും ബാബിലോണിൽ നിലവിലിരുന്ന ഒരു ആചാരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ബൈബിൾ പഠിതാക്കൾ കരുതുന്നുണ്ട്. പുരാതന ബാബിലോണിൽ ആഴ്ചയുടെ ഏഴാം ദിവസം ശബാത്തു അഥവാ ഷപ്പാത്തു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു ജോലിയും ചെയ്താൽ വിജയിക്കാത്ത ഒരു ദിവസം, ഒരു ഹൃദയത്തെ ശാന്തമാക്കാൻ, ഏകാഗ്രതയിലേക്ക് വരാൻ, വിശ്രമത്തിലേക്ക് വരാൻ കടപ്പെട്ട ദിവസം എന്നായിരുന്നു ഇതിൻ്റെ അർത്ഥമത്രേ. ശബാത്തു എന്ന് പറഞ്ഞാൽ ഹൃദയത്തെ വിശ്രമത്തിലേക്ക് നയിക്കുക. അതോടൊപ്പം മറ്റൊന്നുകൂടി അവർ കരുതിയിരുന്നു, ആഴ്ചയുടെ ഏഴാം ദിവസമായ ശബാത്തു ഒരു ദുർദേവതയുടെ ദിവസമാണ്. ആ ദുർദേവതയുടെ പ്രത്യേകത കാരണം ആ ദിവസം ചെയ്യുന്ന ഒരു ജോലിയും വിജയിക്കുകയില്ല എന്നവർ പഠിപ്പിച്ചിരുന്നു. ഒരു ജോലിയും വിജയിക്കുകയില്ലെങ്കിൽ പിന്നെ ജോലി ചെയ്യുന്നത് തന്നെ അർത്ഥശൂന്യമാകുമല്ലോ. അതുകൊണ്ട് ഒരു ജോലിയും ചെയ്യാതെ വിശ്രമിക്കേണ്ട ദിവസമാണ് ഈ ആഴ്ചയുടെ ഏഴാം ദിവസം എന്ന് ബാബിലോണിൽ ജനങ്ങൾ കരുതിയിരുന്നു. അതൊരു നിയമമായി തന്നെ കണക്കാക്കുകയും ചെയ്തിരുന്നു. അത് തന്നെയുമല്ല, ആഴ്ചയെ ഏഴ് ദിവസങ്ങളായി വിഭജിക്കുന്ന ആ ഒരു ക്രമവും ബാബിലോണിൽ നിലനിരുന്നതാണ്. ഏഴാമത്തെ ദിവസം സബാത്തു എന്ന് പറയും. ആ ഏഴാമത്തെ ദിവസം വിശ്രമത്തിൻ്റെ ദിവസമായിരിക്കണം, അധ്വാനിച്ചത് കൊണ്ട് ഫലമില്ല. അത് തന്നെയുമല്ല, ഏഴാം ദിവസം അധ്വാനിച്ചാൽ അത് ആ ദുർദേവതയുടെ കോപത്തിന് കാരണമാവുകയും ജോലി ചെയ്യുന്നവരും തന്നെ നാശത്തിന് കാരണമാവുകയും ചെയ്യും. ഇനി ഏഴാം ദിവസമല്ല, രണ്ട് ഏഴുകൾ കൂടുമ്പോൾ 14 ദിവസവും 21 ദിവസവും 28 ദിവസവും ഇതുപോലെ ഫലം തരാത്ത ദിവസങ്ങളായിരിക്കും ജോലി ചെയ്യാൻ പാടില്ലാത്ത ദിവസങ്ങൾ. ഇങ്ങനെ ആഴ്ചകളുടെ ഏഴ് ഗണങ്ങളായിത്തിരിക്കുമ്പോൾ 7 7 49 ദിവസങ്ങളാവും. ആ 49 ദിവസം കഴിഞ്ഞ് 50 ദിവസം വീണ്ടും വിശ്രമത്തിൻ്റെ ദിവസമായിത്തീരുന്നു. ഇനി 50 ദിവസങ്ങളുടെ യൂണിറ്റിനെ 7 തിരിക്കുമ്പോൾ 350 ദിവസങ്ങളായി. ആ 350 ദിവസങ്ങൾക്ക് ശേഷം രണ്ട് ആഴ്ചകൾ 7 2 16 ദിവസങ്ങൾ വിശ്രമത്തിൻ്റെ ദിവസമായിട്ടെടുക്കുന്നു. അവസാനം ഒരു എക്സ്ട്രാ ദിവസം കൂടെ കൂടി 365 ദിവസങ്ങളാണ് അങ്ങനെ ഒരു വർഷത്തിനുണ്ടായിരുന്നത്. ഈ കണക്കുകളെല്ലാം പുരാതന ബാബിലോണിൽ, പ്രത്യേകിച്ച് മെസൊപ്പൊട്ടേമിയയിലെ മറ്റു പ്രദേശങ്ങളിലുമൊക്കെ നിലവിലിരുന്ന ഒരു കണക്കുകൂട്ടലാണെന്ന് പറയുന്നു. ഇതിൽ നിന്നാണല്ലോ ഇന്ന് നമുക്ക് 365 ദിവസങ്ങളെന്ന് നമ്മളും കണക്ക് കൂട്ടുന്നത്. അപ്പോഴ് ഇസ്രായേൽക്കാർ സാബത്ത് ആചരിക്കുന്നതിന് മുമ്പ് തന്നെ, ബൈബിളിൽ സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ, ആഴ്ചയുടെ ഏഴാം ദിവസം ഒരു വിശ്രമത്തിൻ്റെ ദിവസമാണ് എന്ന് ഒരു നിലപാട്, ഒരു കാഴ്ചപ്പാട് നിലവിലുണ്ടായിരുന്നു. ജോലി ചെയ്താൽ വിജയിക്കാത്ത ദിവസമാണ് ശാബത്ത് ദിവസം, അതൊരു ദുർദേവതയുടെ ദിവസമാണ്. ഏതാണ്ട് ഇതേ ആശയമാണല്ലോ നമ്മുടെ നാട്ടിൽ ശനി എന്നതുകൊണ്ട് അർത്ഥമാക്കുക. ശനിയാഴ്ചയാണ് നമ്മൾ സാബത്ത് എന്ന് പറയുന്നത്. ഏഴാം ദിവസം ശനി എന്നത് പൊതുവേ ജോലി ചെയ്താൽ വിജയിക്കാത്ത ഒരു നാശത്തിലേക്ക് നയിക്കുന്ന ക്ലേശത്തിൻ്റെ ഒക്കെ കാലഘട്ടമായിട്ടാണ് ശനിയാഴ്ചയും ശനിദശയും ഒക്കെ കണക്കാക്കുന്നത്. അപ്പോൾ പല പുരാതന മതങ്ങളിലും ഈ ഏഴാം ദിവസം ഒരു എന്തോ നാശത്തിൻ്റെ, ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെയൊക്കെ കാലഘട്ടമായി കരുതിയിരുന്നു. ശനിദശയും ഇതുപോലൊരു ക്ലേശത്തിൻ്റെ കാലഘട്ടമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്നും പ്രചാരത്തിലിരിക്കുന്നത്. ഇപ്രകാരം വിജയിക്കാത്ത ദുർദേവതയുടെ ദിവസമായി കരുതിയിരുന്ന സാബത്ത് യഹൂദർ എടുത്ത് കർത്താവിൻ്റെ പ്രത്യേക വെളിപ്പെടുത്തലിലൂടെ ഈ സാബത്തിന് പ്രത്യേകമായ ഒരു അർത്ഥം കൊടുക്കുകയാണ്. ഷപാത്തു എന്ന് ബാബിലോണിയർ പറഞ്ഞിരുന്നത് സാബത്ത് എന്ന്, ശാബതം എന്ന് യഹൂദർ പേര് കൊടുത്തു. ആ ശാബതം വിശ്രമത്തിൻ്റെ ദിവസമാണ്, അന്ന് യാതൊരു അധ്വാനവും പാടില്ല. എന്തുകൊണ്ടാണ് ഈ ശാബത്തിൽ വിശ്രമിക്കണം എന്ന് പറയുന്നത്? അതിന് രണ്ട് കാരണങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. പുറപ്പാട് പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും സാബത്ത് ആചരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും രണ്ടിനും ഉപോദ്ബലകമായി എടുത്തു കാണിക്കുന്ന കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇത് രണ്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ നിന്ന് വന്നതാണ് എന്നും ബൈബിൾ പഠിതാക്കൾ കരുതുന്നു. പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന 20 അധ്യായത്തിലെ പ്രമാണങ്ങളുടെ പട്ടിക പുരോഹിത പാരമ്പര്യം അഥവാ പ്രീസ്റ്റ്ലി ട്രഡീഷൻ എന്ന് പറയുന്ന പാരമ്പര്യത്തിൽപ്പെട്ടതാണ് അത്രേ. അത് പ്രവാസകാലത്തും തൊട്ട് പിന്നെയുമായി BC 6 5 നൂറ്റാണ്ടിലുമൊക്കെ രൂപപ്പെട്ടതാണ് ഈ പുരോഹിത പാരമ്പര്യം. അതേസമയം നിയമാവർത്തന പുസ്തകം നിയമാവർത്തന പാരമ്പര്യം എന്ന് പറയുന്ന മറ്റൊരു പാരമ്പര്യ ശാഖയിൽ നിന്ന് വരുന്നതാണ്. ഡ്യൂട്രോണോമിക് ട്രഡീഷൻ എന്ന് പറയും. അത് പ്രവാസത്തിന് മുമ്പ് രൂപം കൊണ്ടതാണ്, BC 6 7 നൂറ്റാണ്ടിലെ അവസാനത്തിലോ. ഇവിടെ രണ്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങളിൽ രൂപം കൊണ്ട രണ്ട് പട്ടികകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രമാണത്തെ സംബന്ധിച്ച് രണ്ടിൻ്റെയും കാതലായ അർത്ഥം ഒന്നു തന്നെയാണെങ്കിലും അതിന് കൊടുക്കുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളും വിശദീകരണങ്ങളുമുണ്ട്. നിയമാവർത്തന പുസ്തകമാണ്, നിയമാവർത്തന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പട്ടികയാണ് കൂടുതൽ പഴയത് എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ ശാപത്തിന് കാരണമായി എടുത്തു കാണിക്കുന്നത്? 15-ാമത്തെ വാക്യത്തിൽ 5-ാം അധ്യായം 15-ാമത്തെ വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കട്ടെ. നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നുവെന്നും ഓർമ്മിക്കുക. അതുകൊണ്ട് ശാപത്ത് ദിനം ആചരിക്കാൻ അവിടെ നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഇതിന് സാമൂഹികമായ ഒരു മാനമാണ് ഈ ടെക്സ്റ്റിൽ ഈ ഭാഗത്ത് ബൈബിൾ കൊടുക്കുന്നത്. നീ ഈജിപ്തിൽ അടിമയായിരുന്നു നിന്നെ ദൈവമാണ് മോചിപ്പിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് നീ നിൻ്റെ അടിമകൾക്ക് മോചനം നൽകണം. പൂർണ്ണമായ മോചനമല്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വിശ്രമിക്കാനുള്ള അവകാശം കൊടുക്കണം. അധ്വാനിക്കുന്ന ജനത്തിന് വിശ്രമിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമമാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ കൽപ്പനയനുസരിച്ച് ശാപത്തിനെ സംബന്ധിച്ച നിയമം. എല്ലാ മനുഷ്യർക്കും, ജോലി ചെയ്യുന്ന എല്ലാവർക്കും ആഴ്ചയിലൊരിക്കൽ വിശ്രമിക്കാനുള്ള അവകാശമുണ്ടാവണം. മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ഉണ്ടാവണം. ഈ അടിസ്ഥാനപരമായ മൗലിക അവകാശം ഉറപ്പുവരുത്തുന്നതാണ് നിയമാവർത്തന പുസ്തകത്തിലെ പട്ടിക. ദൈവം നൽകിയ കൽപ്പനയാണ്, നീ ഈജിപ്തിൽ അടിമയായിരുന്നു, നിനക്ക് ഞാനാണ് മോചനം നൽകിയത്, അതുകൊണ്ട് നിൻ്റെ അടിമകൾക്ക് നീയും മോചനം നൽകണം. അതേസമയം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് പുറപ്പാട് പുസ്തകത്തിൽ നൽകുന്ന വിശദീകരണം. പുറപ്പാട് പുസ്തകത്തിൽ നൽകുന്ന വിശദീകരണം അത് സൃഷ്ടികർമ്മവുമായി ബന്ധപ്പെടുത്തിയ ദൈവം 7-ാം ദിവസം വിശ്രമിച്ചു, അതുകൊണ്ട് ആ വിശ്രമത്തിൽ പങ്കുചേരാൻ നീയും വിശ്രമിക്കണം. ഇതാണ് പുറപ്പാട് പുസ്തകത്തിൽ നൽകുന്ന വിശദീകരണം. 20-ാം അധ്യായം 11-ാമത്തെ വാക്യം, എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് ശാപത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. വിശുദ്ധമെന്നാൽ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. അപ്പോൾ ശാപത്ത് ദിവസം ദൈവം തന്നെയാണ് വിശുദ്ധീകരിച്ച് സ്വന്തമാക്കി മാറ്റിയത്. ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കണം. അപ്പോൾ അധ്വാനിക്കുന്നവൻ്റെ വിശ്രമം എന്ന മൗലിക അവകാശത്തിൽ നിന്ന് ദൈവ ആരാധനയ്ക്ക് വേണ്ടി ഒരു സമയം കണ്ടെത്തണം എന്ന ആ ഒരു വിശദീകരണത്തിലേക്ക് മാറുകയാണ് പുരോഹിത പാരമ്പര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ. രണ്ടും അർത്ഥവത്താണ്, രണ്ടും പ്രധാനപ്പെട്ടതുമാണ്. പക്ഷേ ഊന്നലുകളിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ്റെ വിശ്രമം എന്നതിൽ നിന്ന് ദൈവാരാധന എന്ന ആശയത്തിലേക്ക് ഊന്നൽ മാറുന്നു പുറപ്പാട് പുസ്തകത്തിൽ. ആരാധനയിലേക്ക് മാറുക മാത്രമല്ല, ദൈവത്തിൻ്റെ വിശ്രമത്തിൽ പങ്കുചേരുക എന്ന ആശയവും ഇവിടെയുണ്ട്. ഇപ്പോഴൊരു ഭൗതികമായ വിശ്രമം, ജോലി ചെയ്യാതിരിക്കുക എന്നത് മാത്രമല്ല, ഈ ജോലി ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ വിശ്രമത്തിൽ പങ്കുചേരുക അഥവാ ദൈവിക ജീവനിൽ പങ്കുചേരുക, ദൈവത്തോടൊന്നിച്ചായിരിക്കുക, ഇതാണ് ശാപത്തിൻ്റെ അർത്ഥമായി, ശാപത്ത് ആചരണത്തിൻ്റെ അർത്ഥമായി പുറപ്പാട് പുസ്തകത്തിലെ പുരോഹിത പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്നത്. ഇതുതന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം 2-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു വെച്ചതാണ്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ 2 വിവരണങ്ങളുണ്ട് സൃഷ്ടികർമ്മത്തെ സംബന്ധിച്ച്. ആദ്യത്തേത് പുരോഹിത പാരമ്പര്യത്തിൽപ്പെട്ട പ്രീസ്റ്റ്ലി ട്രഡീഷനിലെ പി എന്ന് പറയും. 2-ാമത്തേത് യാഹ്വേ പാരമ്പര്യത്തിൽപ്പെട്ട യാഹ്വിസ് ട്രഡീഷൻ എന്ന് പറയും. ആദ്യത്തേത് വിവരണമാണ് ഈ 6 ദിവസം കൊണ്ട് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും 7-ാം ദിവസം അത് വിശ്രമിക്കുകയും ചെയ്തു എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. അപ്പോൾ ദൈവം വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ ദൈവം അധ്വാനം കൊണ്ട് ക്ലേശിച്ചു, ഒരു വിശ്രമം ആവശ്യമായിരുന്നു എന്നൊന്നും അർത്ഥമാകുന്നില്ല. ഇപ്പോൾ ആഴ്ചയുടെ 6 ദിവസം എല്ലാ വ്യക്തികൾക്കും അധ്വാനിക്കണം, പക്ഷേ 7-ാം ദിവസം വിശ്രമിക്കണം. ഇത് ഒരു സാമൂഹിക നിയമമാണ്. പക്ഷേ ആ സാമൂഹിക നിയമത്തിന് അടിസ്ഥാനമായി, പിൻബലമായി ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ എടുത്തു കാണിക്കുകയാണ് ബൈബിൾ. ദൈവം 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി, ആ പൂർത്തിയായ സൃഷ്ടികർമ്മത്തിൽ നിന്ന് അവിടുന്ന് വിരമിച്ചു, വിശ്രമിച്ചു. അങ്ങനെ ആ ദൈവത്തിൻ്റെ വിശ്രമത്തിൽ പങ്കുചേരുകയാണ് നമ്മൾ 7-ാം ദിവസത്തെ വിശ്രമത്തിലൂടെ ചെയ്യുന്നത്. അധ്വാനിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുക മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശാപത്താചരണത്തെ സംബന്ധിച്ച അടിസ്ഥാന നിയമം ഇതായിരുന്നു. ഏഴാം ദിവസം വിശ്രമിക്കണം. ആ വിശ്രമം തന്നെ വരാൻ പോകുന്ന ഒരു നിത്യവിശ്രമത്തിൻ്റെ അഥവാ ദൈവത്തോടുള്ള നിത്യയുദ്ധത്തിൻ്റെ ഒരു മുന്നോടിയും മുൻ ആസ്വാദനവും പ്രതീകവുമാണ്. ഇത് മനോഹരമായ രീതിയിൽ 10 പ്രമാണങ്ങളുടെ ഭാഗമായി 3-ാമത്തെ പ്രമാണമായി ബൈബിൾ എടുത്ത് അവതരിപ്പിച്ചിരുന്നു. ഇനി വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുക? ഇതിനെക്കുറിച്ച് കാലക്രമത്തിൽ ഒരുപാട് ചർച്ചകൾ നടന്നു. യഹൂദ നേതാക്കന്മാർ, മത നേതാക്കന്മാർ വിശ്രമത്തിന് പല നിർവചനങ്ങൾ നൽകാൻ തുടങ്ങി. പ്രത്യേകിച്ചും പ്രവാസത്തിൻ്റെ കാലമായപ്പോൾ, അത് BC 587 ജെറൂസലത്തിൻ്റെ നാശത്തിന് ശേഷം ഇസ്രായേൽക്കാർ ദേവാലയം നഷ്ടപ്പെട്ട് രാജ്യവും നഷ്ടപ്പെട്ട് ബാബിലോണിൽ പ്രവാസികളായി കഴിഞ്ഞ സാഹചര്യത്തിൽ തങ്ങളുടെ തന്നെ വ്യക്തിത്വവും വ്യതിരിക്തതയും എടുത്തു കാണിക്കാനായിട്ട് ആവശ്യമായ ചില നിയമങ്ങളിൽ ഊന്നൽ കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളായിരുന്നു ഛേദനാചാരവും സാപത്താചരണവും. ഛേദനാചാരം പരസ്യമായി കാണുന്ന ഒന്നല്ലല്ലോ. അതേസമയം ജനസമൂഹത്തിൽ, മനുഷ്യ സമൂഹത്തിൽ ഇസ്രായേൽക്കാരുടെ തനതാത്മകത വ്യക്തമാക്കുന്ന ഒരു നിയമം ആവശ്യമായി വന്നു. അത് സാപത്ത് നിയമമായി അവർ പരിഗണിച്ചു. സാപത്ത് ദിവസം അധ്വാനമൊന്നും പാടില്ല എന്നതായി നിയമം. സാപത്തിൽ അധ്വാനിക്കുന്നത് വലിയ കഠിനമായ ശിക്ഷ അർഹിക്കുന്ന കുറ്റമായി പരിഗണിക്കപ്പെട്ടു. ഉദാഹരണത്തിന് സംഖ്യാപുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. അത് സാപത്തിൻ്റെ പ്രാധാന്യത്തെ ഊന്നി പറയുന്നതാണ്. 15-ാമത്തെ അധ്യായം 32 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ സാപത്ത് ലംഘനത്തിന് കൊടുക്കുന്ന ശിക്ഷ വിവരിക്കുകയാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരാൾ സാപത്ത് നാളിൽ വിറകു ശേഖരിച്ചു. അത് കണ്ടവർ അവനെ സമൂഹത്തിൻ്റെ മുമ്പിൽ മോശയുടെയും അഹ്റോൻ്റെയും അടുത്ത് കൊണ്ടുവന്നു. എന്തു ചെയ്യണമെന്ന് വ്യക്തമാകാതിരുന്നത് മൂലം അവർ അവനെ തടവിൽ വെച്ചു. അപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ആ മനുഷ്യൻ വധിക്കപ്പെടണം. പാളയത്തിന് പുറത്തു വെച്ച് ജനം ഒന്നു ചേർന്ന് അവനെ കല്ലെറിയട്ടെ. കർത്താവ് കൽപ്പിച്ചതുപോലെ ജനം പാളയത്തിന് വെളിയിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു കൊന്നു. അപ്പോൾ സാപത്ത് ലംഘനം മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമായി ഈ സംഖ്യാപുസ്തകത്തിലെ വിവരണത്തിൽ കാണുകയാണ്. ഇത് ബാബിലോൺ പ്രവാസകാലത്തും അതിനുശേഷവും രൂപപ്പെട്ട ശക്തമായ ഒരു പ്രമാണമാണ്. പ്രമാണം അതിനു മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷേ പ്രമാണത്തിൻ്റെ പ്രാധാന്യം ഇത്രമാത്രം ശക്തമായി ശിക്ഷയിലോടുകൂടി അവതരിപ്പിക്കപ്പെടുന്നത് പ്രവാസകാലത്താണ്. നെഹമ്യയുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും, സാപത്തിലോ വിശുദ്ധ ദിനത്തിലോ അവർ ധാന്യമോ മറ്റു വസ്തുക്കളോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ വാങ്ങുകയില്ല, സാപത്തിൽ കച്ചവടമൊന്നും ചെയ്യാൻ പാടില്ല. അത് പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ഇസ്രായേൽക്കാരുടെ നിയമമാണ്. അതുപോലെ നെഹമ്യ പുസ്തകം 13-ാമത്തെ അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, അക്കാലത്ത് യൂദാജനം സാപത്തിൽ മുന്തിരിച്ച കാട്ടുന്നതും ധാന്യക്കറ്റ കഴുതപ്പുറത്ത് കയറ്റുന്നതും ജെറൂസലമിലേക്ക് വീഞ്ഞ്, മുന്തിരി, അത്തിപ്പഴം എന്നിവയും മറ്റു ചുമടുകളും കൊണ്ടുവരുന്നത് ഞാൻ കണ്ടു. അവ വിൽക്കുന്നവരെ ഞാൻ ശാസിച്ചു. ടൈറിൽ നിന്ന് വന്ന് ജെറൂസലമിൽ വസിച്ചിരുന്ന ആളുകൾ സാപത്തിൽ യൂദയായിലെയും ജെറൂസലമിലെയും ജനത്തിനു വേണ്ടി മത്സ്യവും മറ്റ് സാധനങ്ങളും കൊണ്ടുവന്ന് വിറ്റിരുന്നു. യൂദായിലെ പ്രമുഖന്മാരെ ഞാൻ കുറ്റപ്പെടുത്തി, സാപത്തു ദിനത്തെ അശുദ്ധമാക്കി എത്ര വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നമ്മുടെ ദൈവം നമുക്കും നമ്മുടെ നഗരത്തിനും ഈ ദുരിതം വരുത്തിയത്? എന്നിട്ടും സാപത്ത് അശുദ്ധമാക്കി നിങ്ങൾ ഇസ്രായേലിൻ്റെ മേൽ പൂർവോപരി ക്രോധം വിളിച്ചു വരുത്തുന്നു. സാപത്തിനു മുമ്പ് ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ജെറൂസലമിൻ്റെ കവാടങ്ങൾ അടയ്ക്കണമെന്നും സാപത്ത് കഴിയുന്നവരെ തുറക്കരുതെന്നും ഞാൻ നിർദ്ദേശിച്ചു. ഇങ്ങനെ നെഹമ്യയുടെ കാലത്ത് വളരെ ശക്തമായി സാപത്ത് നിയമം നടപ്പിലാക്കുന്നതായിട്ട് കാണാം. ആ നിയമത്തിൻ്റെ രൂക്ഷതയാണ് യേശുവിൻ്റെ കാലത്ത് നമ്മൾ കാണുന്നത്. എന്തായിരുന്നു യേശുവിൻ്റെ കാലത്ത് സാപത്തിനെ സംബന്ധിച്ച യഹൂദരുടെ നിലപാട്? അതിനോട് യേശു എപ്രകാരമാണ് പ്രതികരിച്ചത്? നമ്മൾ അത് അടുത്ത പ്രഭാഷണത്തിൽ ചർച്ചാവിഷയമാക്കുന്നതാണ്. ഇത്രയും പറഞ്ഞു വെച്ചതിന് രത്നച്ചുരുക്കം ഇതാണ്: സാപത്ത് എന്ന് പറഞ്ഞാൽ വിരമിക്കുക എന്നാണ് അർത്ഥം. അത് ബാബിലോണിൽ തന്നെ പ്രചാരത്തിലിരുന്ന ഒരു ആചാരമായിരുന്നു. എന്തധ്വാനിച്ചാലും എന്ത് ജോലി ചെയ്താലും വിജയിക്കാത്തൊരു ദിവസമായി ആഴ്ചയുടെ 7-ാം ദിവസത്തെ കണ്ടു. അത് മനുഷ്യനാവശ്യമായ മൗലികമായ ഒരു അവകാശത്ത് ഉറപ്പുവരുത്താൻ വേണ്ടി ഉണ്ടാക്കിയ മതാത്മകമായൊരു നിയമമായിരുന്നു. മതനിയമമാകുമ്പോൾ അനുസരിക്കാനായിട്ട് കൂടുതൽ ജാഗ്രത കാണിക്കുക പതിവാണല്ലോ. അപ്പോഴും മനുഷ്യന് വിശ്രമം ഉറപ്പുവരുത്താൻ വേണ്ടി നൽകിയ ഒരു നിയമം, അത് ഉടമ്പടിയുടെ തന്നെ ഭാഗമായി ഇസ്രായേലിൽ സ്വീകരിക്കപ്പെട്ടു. ദൈവം തന്നെ ആ വിശ്രമത്തിൻ്റെ ആവശ്യകത മനുഷ്യന് ഉറപ്പു നൽകി. അത് ദൈവത്തിൻ്റെ വിശ്രമത്തിലുള്ള പങ്കുചേരലായി പരിഗണിക്കപ്പെട്ടു. നിത്യജീവിതത്തിൻ്റെ ഒരു മുന്നാസ്വാദനമായി, അനുദിന ജീവിതത്തിലുള്ള ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള അനുസ്മരിക്കാനുള്ള അവസരമായി, ദൈവാരാധനയ്ക്കുള്ള സമയമായി ഈ സാപത്ത് പരിഗണിക്കപ്പെട്ടു. പക്ഷേ മനുഷ്യന് വിശ്രമം നൽകാൻ വേണ്ടി, സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി നൽകപ്പെട്ട നിയമം കാലക്രമത്തിൽ മനുഷ്യന് താങ്ങാനാവാത്തൊരു വലിയ ഭാരമായി. അതിനെതിരെയുള്ള യേശുവിൻ്റെ പ്രതികരണമാണ് നമ്മൾ പഠന വിഷയമാക്കിയ ബൈബിൾ ഭാഗത്ത് കാണുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് അടുത്ത തവണ പഠിക്കാം. നമുക്ക് തൽക്കാലം ഒരു പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ ദൈവമേ, 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും 7-ാം ദിവസം അങ്ങ് വിശ്രമിക്കുകയും ചെയ്തുവെന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങയുടെ വിശ്രമത്തിൽ പങ്കുചേരാനായി വിളിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്ന് ഞങ്ങളെ മനസ്മരിപ്പിക്കുന്നു. ആഴ്ചയിൽ 6 ദിവസം അധ്വാനിക്കാം, പക്ഷേ 7-ാം ദിവസം വിശ്രമിക്കണം. അത് നിത്യജീവനിലേക്കുള്ള അങ്ങയോട് നിന്നുള്ള വിശ്രമത്തിലേക്കുള്ള പങ്കുചേരലിൻ്റെ മുൻ ആസ്വാദനമായി സ്വീകരിക്കണം എന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവെ, അധ്വാനിക്കുന്നത് പോലെ വിശ്രമിക്കുന്നതും ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് നൽകിയ ഈ അറിവിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അധ്വാനിച്ചിട്ട് ആവശ്യത്തിന് ലഭിക്കാതെ വിശ്രമിക്കാൻ കഴിയാതെ പോകുന്ന മക്കളെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതേസമയം അധ്വാനത്തിൻ്റെ അടിമകളായി തീർന്ന് വിശ്രമം എന്താണെന്ന് അറിയാതെ, വിശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകത പോലും അറിയാതെ അധ്വാനത്തിൽ മാത്രം മുഴുകിക്കഴിയുന്ന മക്കളെയും ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അധ്വാനവും വിശ്രമവും ഞങ്ങൾക്ക് നൽകിയ രാവും പകലും മാറി മാറി ഞങ്ങൾക്ക് നൽകുന്ന അങ്ങയുടെ വലിയ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശ്രമത്തിൽ പങ്കുചേരാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.